ഒരു മാസത്തോളം കാത്തിരുന്നിട്ടും വരാത്ത ആ ഫോൺ കോളിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു. കാത്തിരുന്നത് ഫോൺ കോൾ, കിട്ടിയത് അതുക്കും മേലെ. അടുത്ത സുഹൃത്തിൻ്റെ ഫോൺ കോൾ വരുന്നത് കേട്ടുകൊണ്ടാണ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. സാമ്പത്തികമായി മുൻപന്തിയിലല്ലാത്ത ഒരു സാധാരണ കുടുംബമാണ് അവരുടേത്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാതെ മുഴുവൻ വീടിനുള്ളിൽ തന്നെ ശേഖരിക്കുന്ന തരത്തിലുള്ള ഒരു വീട്. എങ്ങനെയെങ്കിലും ഒരു വീട് പണിതെടുക്കാൻ വർഷങ്ങളായി പരിശ്രമങ്ങളും പ്രാർത്ഥനകളും. സ്ഥലം വിൽപ്പനയ്ക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലതവണ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി സ്ഥലം അളക്കാൻ വരാമെന്ന് പറഞ്ഞെങ്കിലും ആരും വരുന്നില്ല. ചിലർ പറഞ്ഞു, കൈക്കൂലി കൊടുക്കാതെ ഇതൊന്നും സമയത്തിന് നടക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിനൊരു ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫോൺ കോൾ. കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഈശോയെ എന്ന് മനസ്സിലോർത്തു. പലയിടങ്ങളിലും കാര്യം നടക്കണമെങ്കിൽ കൈമടക്ക് കൊടുക്കേണ്ടി വരുന്നത് സർവ്വസാധാരണമാണല്ലോ. കൈക്കൂലി കൊടുക്കുന്നത് പലപ്പോഴും തെറ്റായി തോന്നാത്ത അവസ്ഥ. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ഈശോയെ ഒരുപോലെ വേദനിപ്പിക്കുന്നു. കൈക്കൂലി വാങ്ങുന്നവരെ അധികാരികൾ പിടിയിലാക്കുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. പക്ഷേ കൈക്കൂലി കൊടുക്കുന്നവർ പലപ്പോഴും നിഴൽമറ നീക്കി പുറത്തു വരാറില്ല. കൈക്കൂലി കൊടുക്കുന്നത് ഈശോയെ വേദനിപ്പിക്കുമെന്നും അതിനു പകരം 3 കരുണയുടെ ജപമാല വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയിക്കോളൂ എന്നും ഞാൻ പറഞ്ഞു. അവർ അതനുസരിച്ച് ചെയ്തു. ഈശോയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം, ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ. അനീതിയും പക്ഷപാതവും കൈക്കൂലിയും അവിടുന്ന് പൊറുക്കുകയില്ല. 2 ദിനവൃത്താന്തം 19:7. ദൈവം തൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതെന്തെന്ന് മനുഷ്യ മക്കൾക്ക് കാണിച്ചു കൊടുത്ത സംഗ്രഹമാണല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ. ഈശോയുടെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നു. സമ്മാനം നിരസിക്കുന്നവൻ സമ്മാനം നൽകിയവനെയാണ് നിരസിക്കുന്നത്. ഈശോയുടെ വാക്കുകൾ നിരസിക്കുമ്പോൾ ഈശോയല്ലേ നാം നിരസിക്കുന്നത്? ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷനാണല്ലോ വിശുദ്ധ ബൈബിൾ. ശരിയും തെറ്റും നമുക്കറിഞ്ഞുകൂടാ, യേശു അവരോട് പറഞ്ഞു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? മർക്കോസ് 12:24. ഏകദേശം 1 മാസത്തോളം പലതവണ ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത കാര്യമാണ്. അന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുടുംബം വിളിച്ചു. നാളുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ അന്ന് അവർക്ക് ലഭിച്ച ഫോൺ കോളിനെക്കുറിച്ച് പറയാനും ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയായിരുന്നു അത്. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും അവരെ വിളിച്ചു. അന്ന് ഉച്ച കഴിയുമ്പോൾ സ്ഥലം അളക്കാൻ വരാമെന്ന് ഉറപ്പ് നൽകി. ഏകദേശം 4 മണിയോടുകൂടി അളക്കൽ പൂർത്തീകരിച്ച് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. ജോബ് 16:19. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് എന്ന ദൈവവചനം മനസ്സിലോർത്തു. പലപ്പോഴും ഈശോയെ വേദനിപ്പിക്കാൻ അനേകം അവസരങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഈശോയ്ക്ക് സന്തോഷവും ദുഃഖവും നൽകുന്നത്. ഈശോയെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. ഈശോ പറഞ്ഞിട്ടില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. നമ്മുടെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈശോയെ വേദനിപ്പിക്കാതിരിക്കാം. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഈശോയെയും അവൻ്റെ വാക്കുകളെയും ഉപേക്ഷിക്കാതിരിക്കാം. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുൻപിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രഭാഷകൻ 15:15-17. അധികം വൈകാതെ ഈശോ ഒരു പുതിയ വീട് പണികഴിച്ചു നൽകി. മനുഷ്യൻ്റെ കണ്ണിൽ നന്മയായവ ദൈവത്തിന് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. 10 പ്രമാണങ്ങളും പാലിക്കാൻ കഠിന പരിശ്രമം ചെയ്യുന്നവരോട് ഒരു വാക്ക്. ചെറിയ കാര്യങ്ങളിൽ ആദ്യം വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുമ്പോൾ ഈശോ വലിയ കാര്യങ്ങൾ നമുക്കായൊരുക്കും. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഒരു തെറ്റൊഴിവാക്കിയപ്പോൾ ആ വീടിൻ്റെ പണി കർത്താവ് ഏറ്റെടുത്ത് നടത്തി. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. ജോബ് 8:5-6.